നമസ്കാരം. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി ഇന്നറിയാം. 224 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. 2050 കാർബൺ സന്തുലിതം കൈവരിക്കുന്നതിന് കേരളം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 6 മുൻഗണനാ പദ്ധതികളിൽ ലോകബാങ്ക് പ്രതിനിധികൾ താൽപര്യമറിയിച്ചു. റെയിൽവേയുടെ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ 20 സ്റ്റേഷനുകളിൽ 6 ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി. തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി മറ്റന്നാൾ പാലക്കാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉപഭോക്തൃ നിയമത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി ഇന്നറിയാം. 224 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ രാവിലെ 8 34 കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. 4256 ടേബിളുകൾ വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. ആദ്യ മണിക്കൂറിൽ ഫലസൂചനകൾ ലഭ്യമാകും. ഉച്ചയോടെ കർണാടക ആര് നേടുമെന്ന് വ്യക്തമാകും. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പ്രത്യേക നിരീക്ഷകരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചു. സിസിടിവി ക്യാമറയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന വോട്ടെണ്ണൽ പ്രക്രിയ വീഡിയോയിൽ പകർത്തും. 224 റിട്ടേണിംഗ് ഓഫീസർമാർക്കും 317 അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കുമാണ് വോട്ടെണ്ണലിന്റെ ഉത്തരവാദിത്തം. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ 73.19% റെക്കോർഡ് പോളിംഗാണ് സംസ്ഥാനത്തുണ്ടായത്. ബിജെപിയും കോൺഗ്രസും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. വോട്ടെടുപ്പിന് ശേഷം പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ കോൺഗ്രസിന് മുൻതൂക്കം പ്രവചിച്ചിരുന്നുവെങ്കിലും ഭരണം നിലനിർത്തുമെന്ന് ബിജെപി നേതാവും മുഖ്യമന്ത്രിയുമായ ബസവരാജ് ബൊമ്മൈ അവകാശപ്പെട്ടിരുന്നു. വൻ വിജയം നേടുമെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. എന്നാൽ സംസ്ഥാനത്ത് ഭരണം ആർക്കെന്ന് തീരുമാനിക്കുന്നത് ജെഡിഎസ് ആയിരിക്കുമെന്നാണ് പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നത്. 2050 കാർബൺ സന്തുലിതം കൈവരിക്കുന്നതിന് കേരളം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 6 മുൻഗണനാ പദ്ധതികളിൽ ലോകബാങ്ക് പ്രതിനിധികൾ താൽപര്യമറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ലോകബാങ്ക് പ്രതിനിധികൾ താൽപര്യം അറിയിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദനം, കൊച്ചിയിലും വിഴിഞ്ഞത്തും ഹരിത ഹൈഡ്രജൻ വാലികൾ സ്ഥാപിക്കൽ, കൊച്ചിയിൽ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദന ഉപഭോഗ കയറ്റുമതി കേന്ദ്രം സ്ഥാപിക്കൽ, ലിഥിയം ടൈറ്റനൈറ്റ് ഓക്സൈഡ്, ലിഥിയം അയൺ ഫോസ്ഫേറ്റ് എന്നിവ അടിസ്ഥാനമാക്കി ബാറ്ററി, ഇലക്ട്രിക് ഡ്രൈവ്, BMS സിസ്റ്റം, ഗ്രാഫീൻ പാർക്ക് എന്നിവ വികസിപ്പിക്കുന്നതിന് ഇലക്ട്രിക് വാഹന പാർക്ക് തുടങ്ങിയ 6 മുൻഗണനാ പദ്ധതികളിൽ ആണ് ലോകബാങ്ക് താൽപര്യമറിയിച്ചത്. ലോകബാങ്ക് സൌത്ത് ഏഷ്യൻ വൈസ് പ്രസിഡന്റ് മാർട്ടിൻ റേസർ, ലോകബാങ്കിന്റെ ഇന്ത്യ ഡയറക്ടർ അഗസ്റ്റി ടാനോ കൊയ്മ എന്നിവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന വിവിധ വികസന നയപരിപാടികൾ അവലോകനം ചെയ്യുന്നതിനായി ലോകബാങ്ക് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിലുണ്ടായിരുന്നു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുഖ്യ പദ്ധതികളിലൊന്നായ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ലോകബാങ്ക് സംഘം വിലയിരുത്തി. കൂടിക്കാഴ്ചയിൽ ധന, തദ്ദേശ, വൈദ്യുതി, ആരോഗ്യ, കൃഷി വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുത്തു.
ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പദ്ധതിക്ക് കീഴിൽ 21 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 728 സ്റ്റേഷനുകളിൽ 785 ഒസോപ് ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 20 സ്റ്റേഷനുകളിൽ 6 ഉൽപ്പന്നങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ചക്ക ഉൽപ്പന്നങ്ങൾ, അച്ചാറുകൾ, സ്ക്വാഷ്, വെളിച്ചെണ്ണ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി എന്നിവയാണ് കേരളത്തിലെ ഒസോപ് സ്റ്റാളുകളിൽ ലഭ്യമാവുക. അതത് സംസ്ഥാനങ്ങളിലെ തനത് വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സുസ്ഥിരമായ വരുമാന സ്രോതസ് സൃഷ്ടിക്കുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. കുറ്റകൃത്യവും സുരക്ഷയും സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ G20 സമ്മേളനത്തിന് ഇന്ന് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ തുടക്കമാകും. വിദേശകാര്യ മന്ത്രാലയം, ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയം, ദേശീയ സുരക്ഷാ കൌൺസിൽ, സെക്രട്ടേറിയറ്റ്, CBI, രാഷ്ട്രീയ സുരക്ഷാ സർവകലാശാല, നാഷണൽ ഫോറൻസിക് സയൻസ് സർവകലാശാല, നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി, ഇന്റർപോൾ എന്നിവയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പുതുതായി നിർമ്മിച്ച തലക്കോട് സംയോജിത ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. 77,47,000 രൂപ ചെലവിൽ ആധുനിക നിലവാരത്തിൽ ഒരുക്കിയിരിക്കുന്ന സംയോജിത ചെക്ക് പോസ്റ്റിൽ ഇൻഫർമേഷൻ സെന്റർ, ഗാർഡ് റൂം, ഇക്കോഷോപ്പ്, ശുചിമുറികൾ തുടങ്ങിയ സൌകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ കമ്പംമെട്ട്, ഗുരുതിക്കുളം, ചട്ടമൂനാർ, മലക്കപ്പാറ, കല്ലാർ, ആര്യങ്കാവ് എന്നീ സംയോജിത ചെക്ക് പോസ്റ്റുകളും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൊന്മുടിയിലെ 3D തിയേറ്റർ പദ്ധതിയും അദ്ദേഹം നാടിന് സമർപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് എല്ലാ സൌകര്യങ്ങളും ഒരുക്കുകയാണ് ഗവൺമെന്റ് നിലപാടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ലോകോത്തര നിലവാരമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. തൃക്കാക്കര ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പിജി ബ്ലോക്കിന്റെ മൂന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ ഗവൺമെന്റ് ശ്രമം നടത്തിവരുന്നതായി മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു. കോഴിക്കോട് ജെ ഡി ടിയിൽ ഹിസ്റ്റോറിയ 23 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജെ ഡി ടിയുടെ ചരിത്രം പറയുമ്പോൾ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ അനുസ്മരിക്കാതിരിക്കാനാവില്ലെന്നും ഇതെല്ലാം പുതുതലമുറയെ ബോധ്യപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം 10,010 പേർക്ക് ഹജ്ജിന് അവസരം ലഭിച്ചു. നേരത്തെ 10,331 പേർക്കായിരുന്നു ഹജ്ജിന് അനുമതി. കഴിഞ്ഞ ദിവസം 1,170 പേർക്ക് കൂടി അവസരം ലഭിച്ചു. 4,232 പുരുഷന്മാർക്കും 6,778 സ്ത്രീകൾക്കുമാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. ഹജ്ജ് ക്യാമ്പും ഒരുക്കങ്ങളും കരിപ്പൂരിൽ ചേർന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി യോഗം വിലയിരുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധിയുടെ ഉദ്ഘാടനം മറ്റന്നാൾ പാലക്കാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാജ്യത്ത് തന്നെ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി രൂപീകരിക്കുന്ന ക്ഷേമനിധിയാണ് സംസ്ഥാനത്തിന്റേത്. പെൻഷൻ, വിവാഹധനസഹായം, പഠനസഹായം ഉൾപ്പെടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതാണ് ക്ഷേമനിധി. 41 ലക്ഷം കുടുംബങ്ങളും 63 ലക്ഷം തൊഴിലാളികളും സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും രജിസ്റ്റർ ചെയ്തവർക്ക് ക്ഷേമനിധിയിൽ അംഗത്വം സ്വീകരിക്കാം. ഉപഭോക്തൃ നിയമത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ മീഡിയേഷൻ സെൽ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളോട് ചേർന്ന് എല്ലാ ജില്ലകളിലും മീഡിയേഷൻ സെൽ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു ബദൽ ഉയർത്തിപ്പിടിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞുവെന്നും പരിമിതികൾക്കിടയിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഭരണവുമായാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 2nd വാർഷികത്തിന്റെ ഭാഗമായി എന്റെ കേരളം പ്രദർശന വിപണനമേള കോഴിക്കോട് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന വികസനമാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മൃഗസംരക്ഷണ മേഖലയിലെ സമഗ്ര വികസനത്തിന് വെറ്ററിനറി സർവകലാശാല ഉപകേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ സാധ്യമാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നടേരി വലിയ മലയിൽ സ്ഥാപിക്കുന്ന വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല ഉപകേന്ദ്രത്തിന്റെ സ്ഥലം കൈമാറ്റവും പദ്ധതി പ്രഖ്യാപനവും നടത്തുകയായിരുന്നു മന്ത്രി. നബാർഡിന്റെ 10 കോടി ഫണ്ട് ഉപയോഗിച്ചാണ് നടേരി വലിയ മലയിൽ വെറ്ററിനറി സർവകലാശാല സ്ഥാപിക്കുന്നത്. കേരളത്തിൽ കൂടുതൽ ക്ഷീര സഹകരണ സംഘങ്ങൾ ഉയർന്നുവരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കോഴിക്കോട് വാകയാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സാങ്കേതിക വിദ്യയുടെ വലിയൊരു കാൽവയ്പാണ് പൊഖ്രാൻ ആണവ പരീക്ഷണമെന്ന് കേരള സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റിട്ടയർഡ് മേജർ കെ ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തിയതിന്റെ 25th വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജൻ ഭാഗീദാരി പരിപാടി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുഡാൻ രക്ഷാദൌത്യമായ ഓപ്പറേഷൻ കാവേരിക്ക് വിജയകരമായി നേതൃത്വം നൽകിയ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന് ഇന്ന് ഉച്ചയ്ക്ക് ബിജെപി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഉച്ചയ്ക്ക് 12:30 സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. രാജ്യാന്തര നാനോ സയൻസ് സമ്മേളനത്തിന് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ തുടക്കമായി. പോളിഷ് അക്കാദമി ഓഫ് സയൻസസിലെ പ്രൊഫസർ ആന്ദ്രേ ഗാലസ്കി ആദ്യ പ്രഭാഷണം നിർവഹിച്ചു. സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 27 റൺസിന് പരാജയപ്പെടുത്തി. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസെടുത്തു. ഗുജറാത്തിന് 2 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് 2 മത്സരങ്ങളുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സുമായി വൈകിട്ട് 7:30 ഏറ്റുമുട്ടും. കോഴിക്കോട് നടക്കുന്ന ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ പോലീസ് ടീം ഏകപക്ഷീയമായ 1 ഗോളിന് എഫ്സി കാലിക്കറ്റിനെ പരാജയപ്പെടുത്തി. തിരുവനന്തപുരം കാസർകോട് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കൊല്ലം കോട്ടയം എറണാകുളം ടൌൺ തൃശൂർ സ്റ്റേഷനുകളുടെ സമയത്തിൽ ഈ മാസം 19 മുതൽ മാറ്റം വരുത്തി. മറ്റ് സ്റ്റേഷനുകളിൽ സമയത്തിൽ മാറ്റമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി ഇന്നറിയാം. 224 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. 2050 കാർബൺ സന്തുലിതം കൈവരിക്കുന്നതിന് കേരളം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 6 മുൻഗണനാ പദ്ധതികളിൽ ലോകബാങ്ക് പ്രതിനിധികൾ താൽപര്യമറിയിച്ചു. റെയിൽവേയുടെ 1 സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ 20 സ്റ്റേഷനുകളിൽ 6 ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി. തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി മറ്റന്നാൾ പാലക്കാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉപഭോക്തൃ നിയമത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുമെന്ന് മന്ത്രി ജി അറാനിൽ. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.